ഏറെ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്ന് കേരള ഹൈക്കോടതി വിധി പറഞ്ഞു. 1951 നിയമസഭാ ചട്ടത്തിലാണ് ഹൈക്കോടതി ഇടപെട്ടത്. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നായിരുന്നു നേരത്തെയുണ്ടായിരുന്ന ചട്ടം. ഈ അവകാശം നൽകിയിരുന്ന ഉപവകുപ്പാണ് ഹൈക്കോടതി പൂർണ്ണമായും റദ്ദാക്കിയിട്ടുള്ളത്. അതേസമയം നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഈ ഉത്തരവ് ബാധകമാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തലല്ല സർക്കാരിന്റെ ജോലിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതുകൊണ്ടുതന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ വേഗത്തിൽ നടത്താൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 4 തന്ത്രപ്രധാന മേഖലകളിൽ ഒഴികെ സ്വകാര്യവൽക്കരണം പൂർണ്ണമായും നടപ്പാക്കണമെന്നും പ്രധാനമന്ത്രി ഇന്ന് ആഹ്വാനം ചെയ്തു. ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാർക്ക് തിങ്കളാഴ്ച മുതൽ കോവിഡ് വാക്സിൻ നൽകും. സർക്കാർ കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണം സൌജന്യമാണ്. അതേസമയം സ്വകാര്യ കേന്ദ്രങ്ങളിലൂടെയുള്ള വാക്സിൻ വിതരണത്തിന് പണം ഈടാക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 45 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മറ്റ് അസുഖങ്ങൾ ഉള്ളവർക്കും വാക്സിൻ നൽകാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. കോവിഡ് സംഖ്യ ഉയർന്നു നിൽക്കുന്ന കേരളമടക്കമുള്ള 9 സംസ്ഥാനങ്ങളിലേക്കും ജമ്മുകശ്മീരിലേക്കും ഉന്നതതല പ്രതിനിധി സംഘത്തെ അയക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് 4106 കോവിഡ് പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.82 ആണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 107 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 3714 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 262 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 22 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് പത്തനംതിട്ടയിൽ 512, കോഴിക്കോട് 483, എറണാകുളത്ത് 473, കൊല്ലത്ത് 447 പോസിറ്റീവ് കേസാണുള്ളത്. കോട്ടയം 354, തൃശൂരിൽ 341, മലപ്പുറം 329, തിരുവനന്തപുരം 263, ആലപ്പുഴ 246, കണ്ണൂരിൽ 199, കാസർഗോഡ് 126, വയനാട് 121, പാലക്കാട് 109, ഇടുക്കിയിൽ 103 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. 17 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 4136 ആയി ഉയർന്നിട്ടുണ്ട്. അതേസമയം 5785 പേരുടെ അസുഖം ഭേദമായിട്ടുണ്ടെന്നും സംസ്ഥാന ആരോഗ്യമന്ത്രാലയം പറയുന്നു. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഏർപ്പെടുത്തിയ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ തയ്യാറാണെന്ന് കർണാടക വ്യക്തമാക്കി. കേരളത്തിൽ നിന്നും വരുന്നവർ RT-PCR സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം എന്നതുൾപ്പെടെയുള്ള കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കർണാടക ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണിത്. ജോലിക്കായി മറ്റും സ്ഥിരമായി അതിർത്തി കടന്നുവരുന്നവരുടെ ശരീര ഊഷ്മാവ് മാത്രമേ പരിശോധിക്കൂ. ഇതിനായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താം എന്നാണ് കർണാടക സർക്കാരിന്റെ പുതിയ സമീപനം. കർണാടകയിലേക്ക് വരുന്ന എല്ലാവരും PCR പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നായിരുന്നു കർണാടക സർക്കാരിന്റെ മുൻ നിലപാട്. ഇത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അൺലോക്ക് നയങ്ങൾക്ക് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി കാസർഗോഡ് സ്വദേശിയാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. UAE-യിൽ ഇന്ന് 3802 കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം 3814 പേരുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. ഇന്ന് 19 പേരുടെ മരണമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെ UAE-യിലെ കോവിഡ് മരണസംഖ്യ 1164 ആയി ഉയരുകയും ചെയ്തിട്ടുണ്ട്. നക്സൽ വർഗീസിന്റെ സഹോദരങ്ങൾക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. തിരുനെല്ലിക്കാട്ടിൽ പോലീസിന്റെ വെടിയേറ്റാണ് വർഗീസിന്റെ മരണം. വർഗീസിന്റെ സഹോദരങ്ങളായ മറിയക്കുട്ടി, അന്നമ്മ, എ തോമസ്, എ ജോസഫ് എന്നിവർക്കാണ് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക. 1970 ഫെബ്രുവരി 18 വർഗീസിന്റെ മരണം. വർഗീസിനെ പോലീസ് കൊലപ്പെടുത്തിയതാണെന്ന കാര്യം പിന്നീട് പോലീസുകാർ തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇതേ തുടർന്നാണ് ബന്ധുക്കൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. വയലാറിൽ RSS SDPI സംഘർഷത്തിൽ RSS പ്രവർത്തകൻ നന്ദു മരിച്ചു. 22 വയസ്സായിരുന്നു. ഇന്ന് രാത്രി എട്ട് മണിയോടെ നാഗംകുളങ്ങര കവലയിൽ വെച്ചായിരുന്നു സംഭവം. SDPIയുടെ വാഹന പ്രചാരണ ജാഥയിലെ പ്രസംഗം പരാമർശം സംബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടാവുകയും തുടർന്ന് ഇരുകൂട്ടരും പ്രകടനം നടത്തുകയും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ നന്ദു മരിക്കുകയും ചെയ്തുവെന്നാണ് പ്രാഥമിക വിവരം. 3 RSS പ്രവർത്തകർക്കും 3 SDPI പ്രവർത്തകർക്കും പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. സ്ഥലത്ത് ഇപ്പോൾ വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മുംബൈ സിറ്റി FC 1-6 ഒഡീഷ FC യെ പരാജയപ്പെടുത്തി. ഈ വിജയത്തോടെ മുംബൈ പ്ലേ ഓഫിൽ സീറ്റുറപ്പിച്ചു. നിലവിൽ പോയിന്റ് പട്ടികയിൽ മുംബൈ രണ്ടാം സ്ഥാനത്താണ്. ഒഡീഷ അവസാന സ്ഥാനത്തും തുടരുന്നു. ആദ്യപാദത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് മുംബൈ ഒഡീഷയെ പരാജയപ്പെടുത്തിയിരുന്നത്. വിജയ് ഹസാരെ ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ കേരളം ഗ്രൂപ്പ് സിയിൽ തുടർച്ചയായ മൂന്നാം ജയം സ്വന്തമാക്കി. ആവേശകരമായ മത്സരത്തിൽ 7 റൺസിനാണ് കേരളം റെയിൽവേസിനെ പരാജയപ്പെടുത്തിയത്. റോബിൻ ഉത്തപ്പയുടെയും വിഷ്ണു വിനോദിന്റെയും സെഞ്ചുറിയുടെ മികവിൽ കേരളം നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 351 റൺസെടുത്തു. 49.4 ഓവറിൽ 344 റൺസെടുക്കാൻ മാത്രമാണ് റെയിൽവേസ് ടീമിന് സാധിച്ചത്. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിവസം പൂർത്തിയാകുമ്പോൾ ആതിഥേയരായ ഇന്ത്യയ്ക്ക് ഒന്നാം ഇന്നിംഗ്സിലെ 3 വിക്കറ്റ് നഷ്ടമായി. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ഓപ്പണർ ശുഭ്മാൻ ഗിൽ 11 റൺസെടുത്ത് മടങ്ങി. വൺ ഡൌൺ ബാറ്റ്സ്മാൻ ചേതേശ്വർ പൂജാര ഡക്കായി. ക്യാപ്റ്റൻ വിരാട് കോഹ്ലി 27 റൺസെടുത്ത് പുറത്താവുകയും ചെയ്തു. 57 റൺസെടുത്ത ഓപ്പണർ രോഹിത് ശർമ്മയും 1 റൺ നേടിയ അജിങ്ക്യ രഹാനെയുമാണ് ഇന്ന് കളി നിർത്തുമ്പോൾ ക്രീസിലുള്ളത്. നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇംഗ്ലണ്ടിന് 112 റൺസ് മാത്രമാണ് ഒന്നാം ഇന്നിംഗ്സിൽ സ്കോർ ചെയ്യാനായത്. 53 റൺസെടുത്ത ഓപ്പണർ സാക്ക് ക്രോളി ഒഴികെ മറ്റാർക്കും ഇംഗ്ലീഷ് നിരയിൽ ഒന്ന് പ്രതിരോധിക്കാൻ പോലും സാധിച്ചില്ല. ഗുജറാത്തിൽ നടക്കുന്ന കളിയിൽ ഗുജറാത്തുകാരനായ അക്ഷർ പട്ടേൽ 6 വിക്കറ്റ് വീഴ്ത്തിയതോടെ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് 48.4 ഓവറിൽ തന്നെ അവസാനിക്കുകയും ചെയ്തു. അശ്വിൻ 3 വിക്കറ്റ് സ്വന്തമാക്കി. കരിയറിലെ 100 ടെസ്റ്റ് മത്സരം കളിക്കുന്ന ഇഷാന്ത് ശർമ്മയ്ക്ക് 1 വിക്കറ്റുണ്ട്. ഇഷാന്തിനെ കൂടാതെ 100 ടെസ്റ്റ് മത്സരം കളിച്ച ഏക ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർ കപിൽ ദേവാണ്. അനിൽ കുംബ്ലെ, ഹർഭജൻ സിംഗ് എന്നീ സ്പിന്നർമാരും 100 ടെസ്റ്റ് മത്സരം എന്ന നേട്ടത്തിൽ എത്തിയിട്ടുള്ള ഇന്ത്യൻ ബൌളർമാരാണ്. ടെസ്റ്റിൽ 300 വിക്കറ്റ് ക്ലബിലും ഇഷാന്ത് അംഗമായിട്ടുണ്ട്. ഇഷാന്തിനെ കൂടാതെ അനിൽ കുംബ്ലെ, കപിൽ ദേവ്, ഹർഭജൻ സിംഗ്, അശ്വിൻ, സഹീർ ഖാൻ എന്നിവരാണ് 300 മുകളിൽ ടെസ്റ്റ് വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ള ഇന്ത്യൻ കളിക്കാർ. ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പേരാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാക്കി ഇന്ന് പുനർനാമകരണം ചെയ്തത്. സർദാർ പട്ടേലിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയമാണ് പുനർനിർമ്മാണത്തിനുശേഷം ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ, അമിത്ഷായുടെ മകനും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറിയുമായ ജയ് ഷാ എന്നിവർ സ്റ്റേഡിയത്തിന്റെ പുനർനാമകരണ ചടങ്ങിൽ പങ്കെടുത്തു. 132,000 പേർക്ക് ഒരേ സമയം ക്രിക്കറ്റ് വീക്ഷിക്കാൻ സൌകര്യമുള്ള മോദി സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് സ്റ്റേഡിയമാണെന്ന് അമിത്ഷാ അവകാശപ്പെട്ടു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും ഇതേ പരമ്പരയിലെ എല്ലാ ടി ട്വന്റി മത്സരങ്ങളും ഇവിടെ വെച്ച് നടത്താനാണ് തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റ് പദവി നഷ്ടമാകുന്നതിന് തൊട്ടുമുമ്പ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയിൽ സ്വീകരണം ഒരുക്കിയതും ഇതേ വേദിയിൽ വെച്ചായിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.